വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായമാണല്ലോ നാം ഇന്ന് പഠിക്കേണ്ടത്. ദൈവഹിതം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ ദാസനാണ് കർത്താവായ യേശു എന്ന് കാണിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ചിന്താവിഷയം ഈ 7-ാം അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അവൻ പ്രവർത്തന നിരതനായ വ്യക്തിയാണ്. അക്കാലത്തെ റോമക്കാരനും പ്രവൃത്തി ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും മതിപ്പുണ്ടാകത്തക്ക വിധം അവൻ പ്രവർത്തിക്കുന്നു. ഒരു രക്ഷകൻ എന്ന നിലയിൽ അവനെ സംബന്ധിക്കുന്ന മനോഹരമായ വസ്തുതയും അതുതന്നെയാണ്. അവനെ രക്ഷിപ്പാൻ പ്രാപ്തിയുണ്ട് എന്ന് മാത്രമല്ല, രക്ഷിപ്പാൻ കഴിവുള്ള ഏക വ്യക്തി അവൻ മാത്രമാണ്. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അനേകം വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ജാതിയുടെ ചരിത്രത്തിൽ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു അത്. അവരുടെ പ്രവാസകാലത്തും അവർ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ ചെന്നതിന് ശേഷവും ഈ പഴയ പുതിയ നിയമങ്ങൾക്കിടയിലുള്ള കാലത്തും പുതിയ സംഘടനകളും സമൂഹങ്ങളും രൂപം കൊള്ളുകയുണ്ടായി. അവയെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും ഹെരോദ്യരും എല്ലാം ആ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ആരംഭമാണുള്ളത്. എസ്ര ഒരു ശാസ്ത്രിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആയിരിക്കണം ആ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ. അവരായിരുന്നു ന്യായപ്രമാണം വ്യാഖ്യാനിക്കുവാൻ ഔദ്യോഗികമായി അവകാശപ്പെട്ടവർ. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കാലമായപ്പോഴേക്കും അവർ ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിനേക്കാൾ അക്ഷരത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നവരായിത്തീരുന്നു. ഒരുതരം തലനാരിഴ കീറുന്ന പ്രകൃതം. ഇന്ന് നമുക്കുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് അതുതന്നെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനിയും പരീശന്മാർ എന്ന് പറഞ്ഞാൽ പരീശന്മാരുടെയും തുടക്കം നല്ലതായിരുന്നു. വിദേശീയ സ്വാധീനത്തിൽ നിന്ന് യഹൂദന്മാരുടെ ജീവിതചര്യയെ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനാണ് അവർ രൂപമെടുത്തത്. അവർ തികഞ്ഞ നിയമവാദികളായിരുന്നു. പഴയ നിയമത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയമായി അവർ ദേശീയവാദികളായിരുന്നു. ആസന്നമായ സ്വർഗരാജ്യം ഭൂമിയിൽ നടപ്പാക്കണമെന്നതായിരുന്നു അവരുടെ താല്പര്യം. ഇനിയും സദൂക്യർ പണക്കാരും സാമൂഹ്യ മനസ്ഥിതിക്കാരുമായ ആളുകളായിരുന്നു സദൂക്യർ. അവർക്ക് ആത്മീയമായി ആഴമായ ചിന്താഗതികളില്ലായിരുന്നു. ആചാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നതായിരുന്നു അവരുടെ താല്പര്യം. പരീശന്മാരുടെ ചിന്താഗതിക്ക് അവർ എല്ലായ്പ്പോഴും എതിരായിരുന്നു. അലൗകികമായതൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. ഗ്രീക്കിലെ എപ്പിക്യൂരിയരോട് അവർ തുല്യരായിരുന്നു. ഇനിയും ഹെരോദ്യർ. യേശുവിൻ്റെ കാലത്ത് രാഷ്ട്രീയ അവസരവാദികളായി ഉയർന്നു വന്ന കൂട്ടരാണ് ഹെരോദ്യർ. ഹെരോദ രാജാക്കന്മാരെ സിംഹാസനത്തിൽ ഇരുത്തണമെന്ന പരിശ്രമമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ മുമ്പിലുള്ള സംഭവം മനസ്സിലാക്കുവാൻ ഈ മുഖപുര നമ്മെ സഹായിക്കും. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കുമ്പോൾ അതിൽ കാണുന്നത് യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഈ മനുഷ്യർ യേശുവിനാൽ ആകർഷിതരാകുകയും യെരുശലേമിൽ നിന്ന് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഗലീലയിലേക്ക് വരികയുമാണ് ചെയ്തത്. യേശുവിനെക്കുറിച്ച് അവർക്ക് അത്രമാത്രം മതിപ്പുണ്ടായിരുന്നു. 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാർ ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടില്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. യേശുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നമാണ് ഉയർന്നു വരുന്നത്. 6-ാം അധ്യായം 30-ാം വാക്യത്തിൽ അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു എന്ന് നാം വായിക്കുകയുണ്ടായി. അവർ അവൻ്റെ അടുക്കൽ മടങ്ങി വന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവിടെ ഇതാ ശാസ്ത്രിമാരും പരീശന്മാരും അവൻ്റെ അടുക്കൽ വന്നുകൂടുന്നു. ഇവിടെ യേശുവും അവൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും അവരുടെ അനുഗാമികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു കൂട്ടർ തൻ്റെ സ്നേഹിതരാണ് ശിഷ്യന്മാർ. അവർ അവനെ സ്നേഹിക്കുന്നവരാണ്. 2-ാമത്തെ കൂട്ടർ അവനെ നശിപ്പിക്കുവാൻ തക്കം നോക്കി നടക്കുന്നവൻ്റെ ശത്രുക്കളാണ്. എല്ലാ കാലത്തും അപ്രകാരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2 കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. അവനിൽ ആശ്രയിക്കുന്ന ഒരു കൂട്ടരും അവനെ ത്യജിക്കുന്ന വേറൊരു കൂട്ടവും. സുഹൃത്തെ, താങ്കൾ ഇന്ന് ഏത് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാകുന്നു? ഒരു വ്യക്തിപരമായ ചോദ്യമാകുന്നു എന്നെനിക്കറിയാം. എന്നാൽ അതിന് മറുപടി കൊടുത്താൽ മതിയാകും. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. താങ്കൾ ഏതെങ്കിലും സഭയുടെ അംഗമാണോ, ഏതെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. അത് വേണമെങ്കിൽ താങ്കൾക്ക് ചെയ്യാം, പ്രശ്നമില്ല. യേശുക്രിസ്തുവുമായുള്ള താങ്കളുടെ ബന്ധമാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യം. ആ ബന്ധമില്ലാതെ താങ്കൾ ചെയ്യുന്നതിനൊന്നും നിത്യമായ ഫലമില്ല. ഇത് യെരുശലേമിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരു പ്രത്യേക സംഘമായിരുന്നു എന്ന് വിചാരിക്കാവുന്നതാണ്. യേശുവിനെ ഒറ്റുനോക്കുവാൻ അവർ ഗലീലയിലേക്ക് അയക്കപ്പെട്ടവരായിരുന്നു. യേശുക്രിസ്തുവിനെ കുടുക്കുവാൻ അയക്കപ്പെട്ട ബുദ്ധിജീവികളായ എതിരാളികളായിരുന്നു ഇവിടെ നാം കാണുന്നത്. യേശു അവരോട് എതിർത്ത് നിന്നത് തന്നെ അവൻ്റെ ദൈവത്വം തെളിയിക്കുന്ന വിധത്തിലായിരുന്നു. അവൻ്റെ ശത്രുക്കളുടെ സാക്ഷ്യം ഇപ്രകാരമായിരുന്നു: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 7:46 ഞാൻ വായിച്ചത്. എന്നാൽ അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ അവർക്ക് വിഷമം ഇല്ലായിരുന്നു. കാരണം യേശു ക്രിസ്തു അവരുടെ ആചാരങ്ങളെ പൂർണ്ണമായും അവഗണിച്ചിരുന്നു. അവരുടെ ആചാരങ്ങൾ എന്തായിരുന്നു? മര്യാദകേടിന് അവർ യേശുവിൻ്റെ ശിഷ്യന്മാരെ വിമർശിക്കുകയല്ലായിരുന്നു ചെയ്തത്. പിന്നെയോ, കർത്താവ് അവരെ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ ആരോപണം. പഴയ നിയമത്തിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനമായിരുന്നു ഈ ആചാരങ്ങൾ. കൈ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി കഴുകുന്നതിനെയല്ല, ആചാരമായ കഴുകലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജാതിക്ക് മാത്രമുള്ള ആചാരപരമായ കഴുകലായിരുന്നു ഇത് എന്ന് മർക്കോസ് റോമാക്കാരുടെ അറിവിനായി വിശദീകരിച്ചിരിക്കുന്നു. ശുദ്ധീകരണത്തെക്കുറിച്ച് ദൈവം ഇസ്രായേൽ ജാതിക്ക് വളരെയധികം വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ ശുദ്ധീകരണത്തെക്കുറിച്ച് അനവധി നിർദ്ദേശങ്ങൾ കാണുന്നു. വിശുദ്ധനായ ദൈവവുമായി കൂട്ടായ്മ അനുഭവിക്കുന്നതിനു മുൻപ് ഒരു പാപി ശുദ്ധീകരണം പ്രാപിക്കേണ്ടതാണ് എന്ന വലിയ സത്യം ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നതിനാൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്നാൽ പരീശന്മാർ നയപ്രമാണത്തിൻ്റെ വ്യാഖ്യാനമെന്ന് പറഞ്ഞൊരു വലിയ ആചാരമുണ്ടാക്കി. മോശ തങ്ങൾക്ക് നിയമങ്ങൾ തന്നപ്പോൾ ഈ ആചാരങ്ങളും നൽകിയതാണ് എന്നുപോലും അവരിൽ ചിലർ പറഞ്ഞിരുന്നു. കാലക്രമേണ ഈ ആചാരങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനമായി തീർന്നു. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ആചാരത്തിൽ സാരമായ വ്യതിയാനമുണ്ടാകുകയും ചെയ്തു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ചില ആചാരങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവർ ആചാരപരമായി പാനപാത്രം, ഭരണി, ചെമ്പ്, മേശ എന്നിവ കഴുകുമായിരുന്നു. ഇവയെല്ലാം പൂർണ്ണമായും ബാഹ്യമായ പ്രവൃത്തിയായിരുന്നു. കഴുകുക എന്നതിനുപയോഗിച്ചിരുന്ന വാക്ക് സ്നാനം എന്നർത്ഥമുള്ളതാണ്. അവർ പാനപാത്രം, ഭരണി, മതപരമായ പ്രാധാന്യമുള്ള വസ്തുക്കൾ, മേശകൾ മുതലായവയെ സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. മതപരമായ ആചാരത്തിൻ്റെ ശരിയായ അർത്ഥവും ഉദ്ദേശവും, അതായത് ദൈവവുമായി ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് അവനുമായി നിരപ്പും ശുദ്ധീകരണവും പ്രാപിക്കണം എന്ന കാര്യം മറന്നുകൊണ്ട് ആചാരത്തിൽ വ്യാപൃതരായി തീരാവുന്നതാണ് എന്ന സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നും നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവുമായുള്ള ആളത്വപരമായ ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അനേകരും മതത്തിൻ്റെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ടതാണോ, ദൈവപൈതലാണോ, ഒരു വിശ്വാസിയായി തീർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ചെറുപ്പം മുതൽ അങ്ങനല്ലേ, എൻ്റെ വല്യപ്പൻ തിരുമേനിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു, ഞാൻ അതാണേ, എല്ലാ ആഴ്ചയിലും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ആണ്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർക്കുന്നുണ്ട്. ഇതാണ് പലരും ചിന്തിക്കുന്നത് യേശുക്രിസ്തുവുമായ ആളത്വപരമായ ബന്ധത്തിൻ്റെ തെളിവെന്ന്, അടയാളമെന്ന്. തുടർന്ന് നാം ഇപ്രകാരം വായിക്കുന്നു 5-ാം വാക്യത്തിൽ: അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണം വാസ്തവത്തിൽ അവനെതിരെ വ്യക്തിപരമായുള്ള ആരോപണമായിരുന്നു. കാരണം അവർ അവൻ്റെ അനുഗാമികളായിരുന്നു. യേശു അവരോട് ഇടപെടുന്നത് ഇപ്രകാരമാണെന്ന് ശ്രദ്ധിക്കുക: നിർദാക്ഷിണ്യപരമായിട്ടാണ് അവർ ഉത്തരം പറയുന്നത്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. ഇത് സൗമ്യമായ വാക്കുകളാണെന്ന് ഞാൻ പറയുകയില്ല. കപടഭക്തിക്കാരൻ എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഈ നാടക സ്റ്റേജിൽ അഭിനയിക്കുവാൻ അഥവാ നാടകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അഭിനയിക്കുന്നവൻ എന്നാണ്. യാതൊരു യാഥാർത്ഥ്യവും അനുഭവമാകാതെ തന്നെ അവർ ഒരു മതപരമായ ആചാരം അനുഷ്ഠിക്കുകയായിരുന്നു ചെയ്തത്. അധരങ്ങളും ഹൃദയവും രണ്ട് പ്രത്യേക ആളത്വത്തിൻ്റേതായി തീർന്നിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ഇക്കാലത്ത് ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ലാതെ സഭയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടി ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. അത് വാസ്തവമാകണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ട്. ഹൃദയമിടാതുള്ള ആചാരങ്ങൾ അർത്ഥശൂന്യമാണ്. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇന്ന് ജനങ്ങൾ വിശ്വാസാചാരങ്ങളിലും സഭയായുള്ള അനുതാപത്തിലും പൊതുവായ ആരാധനയിലും പ്രത്യേക വസ്ത്രധാരണത്തിലും വേർപെട്ട് നിൽക്കുന്നതിൽ പോലും വ്യാപൃതരായിരിക്കുന്നു. ഇവയൊക്കെയും കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്ത വെറും ആചാരമായി തീരാവുന്നതാണ്, മറക്കരുത്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ദൈവജനത്തിന് പകരം മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ സ്ഥാനം പിടിക്കുമ്പോൾ ആരാധന ശുഷ്കിച്ചതായി തീരുന്നു. അടുത്തതായി നാം കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കുകയാണ്. 8-ഉം 9-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. ഇവിടെയാണ് വിഷയം നാം കാണുന്നത്. അവർ ദൈവവചനത്തിന് പകരം സമ്പ്രദായങ്ങൾ അഥവാ ആചാരങ്ങൾ കൊണ്ടുവന്നു. ഒരു ആചാരം നല്ലതായിരിക്കുന്നതും നല്ല ഉദ്ദേശത്തോടെ ആരംഭിച്ചതുമായിരിക്കാം. എന്നാൽ പിൽക്കാലത്ത് ആചാരം ദൈവവചനത്തിന് പകരമായി സ്ഥാനം പിടിച്ചാൽ അത് തിന്മയായിത്തീരുന്നത് അത്രേ. അത് ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടെ ഈ ആളുകൾക്ക് സംഭവിച്ചത്. ഇന്ന് അനേകർക്കും സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് അനേകം സഭകൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആദ്യം അവർ ദൈവവചനത്തിന് പകരം ഒരു വിശ്വാസ പ്രമാണം ഉപയോഗിക്കുവാൻ തുടങ്ങി. പിന്നീട് അവർ ദൈവവചനത്തിന് പകരമായി മനുഷ്യരുടെ വാക്കുകളും ചിന്താഗതികളും അവരുടേതായ ആചാരങ്ങളും തങ്ങളുടേതായ കൊച്ചു സഭയും എല്ലാം കൊണ്ടുവരുന്നു. അധിക നാൾ കഴിയുന്നതിന് മുൻപ് ദൈവവചനം ജനാലയ്ക്ക് വെളിയിൽ ആയിത്തീരുകയും ചെയ്തു. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 10-ഉം 11-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണം എന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഉദാഹരണമായി അവൻ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കേണ്ടതാണെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കന്മാരോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരുടെ ആചാരം അവരെ അനുവദിച്ചിരുന്നു. ഒരു മനുഷ്യന് തൻ്റെ അപ്പനെയോ അമ്മയെയോ അവർ പ്രായമായി ആവശ്യത്തിലിരിക്കുമ്പോൾ സഹായിക്കണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ അവൻ തൻ്റെ വസ്തുവകകളെ ദൈവാലയത്തിലെ പുരോഹിതന് സമർപ്പിക്കും. ആ പ്രവൃത്തിയെ കുർബാൻ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം ദാനം അഥവാ വഴിപാട് എന്നാണ്. ആ മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ വസ്തുവകകൾ ദൈവാലയത്തിന് ആയിത്തീരുകയും അവർ തൻ്റെ മാതാപിതാക്കന്മാരോടുള്ള ചുമതലയിൽ നിന്ന് വിമുക്തരായിത്തീരുകയും ചെയ്യുന്നു. എത്ര മോശപ്പെട്ട പ്രവൃത്തിയില്ലേ. 12-ഉം 13-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലത് നിങ്ങൾ ചെയ്യുന്നു. ഈ സമ്പ്രദായം, ഈ ആചാരം അപകടകരമായതാണെന്നും അത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമാണെന്നുമാണ് യേശു പറയുന്നത്. ദൈവം വേലയ്ക്ക് കൊടുക്കുന്നതിന് മുൻപ് ചില വ്യക്തിപരമായ ചുമതലകൾ മനുഷ്യൻ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യം ഇക്കാലത്തും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. യേശു കൂടുതൽ വിശദീകരണം നൽകുന്നതായി പതിനാലും പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നാം കാണുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളുവിൻ, പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ബാഹ്യമായത് ആന്തരികമായതും എന്ത് എന്ന് വ്യക്തമാക്കിയ ശേഷം വാസ്തവമായത് എന്താണെന്ന് അവൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യാവുന്ന ഒന്നല്ല മതം എന്ന് അവൻ വ്യക്തമാക്കിയിരിക്കുന്നു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു എന്ന് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 18-ഉം 19-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിലല്ല വയറ്റിലത്ര ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. 20-ാം വാക്യത്തിൽ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 21 മുതലുള്ള വാക്യങ്ങൾ, അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. പ്രിയ സുഹൃത്തെ, പലപ്പോഴും നാം ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നില എപ്രകാരമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. താങ്കളുടെ ഹൃദയം ശുദ്ധിയുള്ളതോ അതോ മുകളിൽ വിവരിച്ച സംഗതികളാണോ അവിടെ നിന്ന് പുറപ്പെടുന്നത് എന്ന് താങ്കളെ തന്നെ ശോധന ചെയ്യാം. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. കർത്താവേ, ഒരു ശുദ്ധഹൃദയം എനിക്ക് നൽകി. കപടഭുക്തിയോടുകൂടിയുള്ള ജീവിതമല്ല, യഥാർത്ഥമായ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം താങ്കളെ അതിനായിട്ട് സഹായിക്കും എന്ന കാര്യം മറക്കരുത്. താങ്കൾ രാവിലത്തെ പത്രം വായിച്ചാൽ ഇവയാണ് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് കാണുവാൻ കഴിയും. ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരം, അവിഹിത ബന്ധങ്ങൾ, പരസംഗം, കൊലപാതകം, കോപവും കൊലപാതകമാണ് കേട്ടോ. മോഷണം, ജോലിയിൽ ഉഴപ്പ് കാണിക്കുന്നതും മോഷണമാണ് കേട്ടോ. ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം, ദുഷ്ടത, ജനങ്ങളെ മുറിവേൽപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദുഷ്ടതയാണ്. വഞ്ചന, ജനങ്ങളുടെ അഭിനയമാണിത്. ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദോഷമായ നോട്ടം, ദൈവദൂഷണം, ദൈവത്തിനും മനുഷ്യനും എതിരെയുള്ള വാക്കുകൾ ദൈവദൂഷണമാണ്. അഹങ്കാരം, ദൈവം മറ്റേതിനേക്കാൾ അധികം ഇതിനെ വെറുക്കുന്നു. മൂഢത, ദൈവത്തെയോ മനുഷ്യനെയോ ബഹുമാനമില്ലാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ താങ്കൾക്ക് ദിവസവും വായിക്കുവാൻ കഴിയുന്നു. ഇവയെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവയാണ്. അതിനാലാണ് താങ്കൾ വീണ്ടും ജനിക്കണമെന്ന് യേശു ക്രിസ്തു പറയുവാൻ ഇടയായിത്തീർന്നത്. വീണ്ടും ജനിക്കുക. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് നിശ്ചയിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫേനിക്ക് ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഈ സംഭവത്തെക്കുറിച്ച് നാം നേരത്തെ ചിന്തിച്ചതാണ്. നമ്മുടെ കർത്താവ് തൻ്റെ സ്വന്ത ദേശം വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അവിടെ അവൻ ഈ സോർ നിവാസിയും കനാന്യ സ്ത്രീയുമായി ഇവളെ കണ്ടുമുട്ടി. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്ത് വന്നു. ആദ്യം യേശുവിൻ്റെ അവളോടുള്ള ആ പെരുമാറ്റം മൃഗീയമായി തോന്നാവുന്നത് അത്ര. എന്നാൽ ഇത് ഒരു പ്രത്യേക സത്യം വെളിപ്പെടുത്തുവാനായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതാണ്. തൻ്റെ സ്വദേശത്തിന് വെളിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവനിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ സ്ത്രീ. നമ്മുടെ കർത്താവ് അവളുടെ അപേക്ഷ സ്വീകരിച്ചു. ഈ സ്ത്രീയുടെ വിശ്വാസത്തിന് ഉത്തരം നൽകുന്നതായിട്ടാണോ യേശു ആ പ്രദേശത്ത് വന്നത് എന്ന് ഏതൊരാൾക്കും അതിശയിക്കാവുന്നത് അത്രേ. 31-ാം വാക്യത്തിൽ അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ടു, സീദോൻ വഴിയായി ദെക്കപ്പുലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്തു വന്നു. യേശു സോർ സീദോൻ്റെ പ്രദേശം വിട്ട് ഗലീല കടൽ തീരത്തേക്കുള്ള വഴിയിൽ ദെക്കപ്പുലി ദേശത്തു കൂടി പോയി. ദെക്കപ്പുലി എന്നതിന് 10 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ട്രിക്റ്റ് എന്നാണ് അർത്ഥം, ജില്ല. ഗലീല കടലിൻ്റെ സമീപത്തുള്ള യോർദാൻ നദിക്ക് കിഴക്കുള്ള പട്ടണങ്ങളായിരുന്നു അവ. താഴെ പറയുന്ന പട്ടണങ്ങളായിരുന്നു ദെക്കപ്പുലി ജില്ലയിൽ ഉൾപ്പെട്ടിരുന്നത്: സ്കിത്തപോലിസ്, ഹിപ്പോസ്, പെയ് ദമസ്കോസ്, ഗെരസ, ഗദര, റഫാന, ദിയോൻ, കനാദ, ഫിലദൽഫിയ. ഇനിയും 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് നോക്കിക്കാട്ടെ. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അവർ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി. അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഭദ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവൻ എത്ര കൽപ്പിച്ചു അത്രയും അവർ പ്രസിദ്ധമാക്കി. അവർ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സൗഖ്യമാക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. വിശ്വാസത്തിന് സഹായകമായ സംഗതികളാണ് യേശു ചെയ്തിരുന്നത്. ആ മനുഷ്യൻ്റെ അവസ്ഥയാണ് യേശുവിനെ ഈ രീതിയിൽ പ്രവർത്തിപ്പാൻ പ്രേരിപ്പിച്ചത്. ഒന്നാമത് അവൻ കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ചെവി തുറന്നു. അതിനുശേഷം ഇക്കാര്യം അവൻ ആരോടും പറയരുത് എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഒരു വിഫല ശ്രമം നടത്തി. എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൂടുതൽ ഉന്മേഷം പകർന്നുകൊടുത്ത അതിശയമായിരുന്നു ഇത്. ഈ സമയത്ത് അസഹനീയമായ വിധത്തിൽ സമ്മർദ്ദം അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ്റെ മേലുണ്ടായിരുന്ന സമ്മർദ്ദവും പുരുഷാരത്തിൻ്റെ ഭാരങ്ങളും കാലഘട്ടത്തിൻ്റെ പിരിമുറുക്കവും ജോലി തിരക്കേറിയ ദിവസങ്ങളും ശരീരത്തിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവൻ സകലവും നന്നായി ചെയ്തു എന്ന് പുരുഷാരത്തിന് പറയുവാൻ കഴിഞ്ഞു. സുഹൃത്തെ, അവൻ ഇന്നും സകലവും നന്നായി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിലും അവനെല്ലാം നന്നായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കില്ലേ?